ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ശരാശരി പോളിംഗ് ശതമാനം 43 കടന്നു. എല്ലാ ജില്ലകളിലും ഉച്ചവരെ 40 ശതമാനത്തിനുമേൽ പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് മലപ്പുറത്ത്, കുറവ് കണ്ണൂരിൽ. വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വന്ദേമാതരത്തിന്റെ 150th വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി JP നദ്ദ മറുപടി നൽകും. സംസ്ഥാനത്ത് ദേശീയപാത തകർന്ന സംഭവത്തിൽ കർശന നടപടിയുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. വിവിധ റീച്ചുകളിൽ സുരക്ഷാ ഓഡിറ്റിനും 378 സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധനയ്ക്കും തീരുമാനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. നിയമനത്തിനുള്ള പേരുകൾ മുദ്രവച്ച കവറിൽ ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകാൻ ജസ്റ്റിസ് ദൂലിയ കമ്മിറ്റിക്ക് നിർദ്ദേശം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വടക്കൻ കേരളത്തിൽ രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഉച്ചയോടെ അല്പം മന്ദഗതിയിലായെങ്കിലും വൈകുന്നേരത്തോടെ വീണ്ടും പോളിംഗ് ഊർജ്ജിതമാകും. ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം 43% പോളിംഗ് രേഖപ്പെടുത്തി. തൃശൂർ 42.19, പാലക്കാട് 43.74, മലപ്പുറം 45, കോഴിക്കോട് 43.07, വയനാട് 42.32, കണ്ണൂർ 41.43, കാസർഗോഡ് 41.75 എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയാകും ഈ തെരഞ്ഞെടുപ്പിൽ കാണാനാവുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി പഞ്ചായത്തിലെ ബൂത്തിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയതുകൊണ്ട് മുസ്ലിം ബഹുജനങ്ങളുടെ പിന്തുണ UDFന് കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയോട് ഒപ്പമാണ് നാടും സർക്കാരും നിലകൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ക്രിമിനൽ സംഘത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDFന്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന അതിർത്തികളടക്കം ഇത്തവണ LDFനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക.
KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ പായം താന്തോട് സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ജനവിധിയുണ്ടാകുമെന്നും UDF തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ശബരിമലയിലെ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തെരഞ്ഞെടുപ്പിനിടയിൽ അന്വേഷണം ആരോപിച്ചിരിക്കുകയാണ്.
ശബരിമല ക്രമക്കേട് വിഷയത്തിൽ ഉൾപ്പെടെ രണ്ടു മുന്നണികൾക്കുമെതിരെ ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം കോഴിക്കോട് മുടക്കല്ലൂർ AUP സ്കൂളിലാണ് വോട്ട് ചെയ്തത്.
ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. UDFന്റെ ഭരണകാലത്തും വലിയ തോതിലുള്ള ദേവസ്വം കൊള്ളയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. രണ്ടു മുന്നണികളും ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ ശക്തികളെ, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ രണ്ട് മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും.
വടക്കൻ കേരളത്തിലെ 3 കോർപ്പറേഷനുകളിലും ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തൃശൂർ 35.26, കോഴിക്കോട് 37.29, കണ്ണൂർ 35.07 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉയർത്തുന്ന തൃശൂർ ജില്ലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് ലൈനിലുണ്ട്. ഭരിത, തൃശൂരിൽ പൊതുവെ പോളിംഗ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിനൊപ്പം തന്നെ ഇടതു വലതു മുന്നണികൾക്കൊപ്പം BJPയും ഒരുപോലെ പ്രതീക്ഷ പുലർത്തുന്ന തൃശൂർ കോർപ്പറേഷനിലെ സ്ഥിതി എന്താണ്?
വിജേഷ്. തൃശൂർ ജില്ലയിൽ വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. രാവിലെ 7 മണിക്ക് തന്നെ ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ കണ്ടത്. ഉച്ചയോടെ അടുക്കുമ്പോൾ ഇപ്പോൾ അവസാനം നമുക്ക് വിവരം ലഭിക്കുമ്പോൾ 41% പോളിംഗിലേക്ക് എത്തി നിൽക്കുന്നു. മറ്റൊരു പ്രധാന സംഭവം, നെടുപുഴയിൽ പോളിടെക്നിക്കിലെ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തതായി ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. നെടുപുഴ പ്രദീപിന്റെ വോട്ടാണ് കള്ളവോട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് വലക്കാവ് തേനീച്ച ആക്രമണവും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മറ്റ് പലയിടങ്ങളിലും ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും വോട്ടിംഗ് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ പുനരാരംഭിക്കുവാനും സാധിച്ചു. വിജീഷ് ചോദിച്ചതുപോലെ 3 മുന്നണികളും ഏറെ പ്രതീക്ഷയോടെ ശ്രദ്ധ നൽകിയ തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണയും തീ പാറുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തെക്കാൾ നഗരപ്രദേശങ്ങളിൽ കൂടുതൽ വോട്ട് നേടുന്നതിനുള്ള ശ്രമങ്ങളും ഇത്തവണ 3 മുന്നണികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഉച്ചയോടെ എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനവും ഇത്തവണ നമുക്ക് നഗരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വിജയ പ്രതീക്ഷയോടെയാണ് ഓരോ മുന്നണികളും കാത്തിരിക്കുന്നത്. കേരളം ഒറ്റുനോക്കുന്ന വളരെ നിർണായകമായ ഒരിടമായി ഇത്തവണ തൃശൂർ കോർപ്പറേഷൻ തന്നെ മാറിയിരിക്കുന്നു. എന്തായാലും ജില്ലയിൽ നല്ല രീതിയിലുള്ള വോട്ടിംഗ് പുരോഗമിക്കുകയാണ്.
നന്ദി ഭരിത. കൂടുതൽ വിവരങ്ങൾക്കുമായി വരുന്ന ബുള്ളറ്റിനുകളിൽ ബന്ധപ്പെടാം. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലായി 12,391 വാർഡുകളിലാണ് ജനവിധി. വൈകുന്നേരം 6 വരെ വോട്ടെടുപ്പ് തുടരും. ആകെ 1,53,37,176 വോട്ടർമാരാണ് ഉള്ളത്. 80.90% വനിതാ വോട്ടർമാരും 72.46% പുരുഷ വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാം ഘട്ടത്തിൽ 7 ജില്ലാ പഞ്ചായത്തുകളിലെ 182 ഡിവിഷനുകളിലേക്കും 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 1,177 ഡിവിഷനുകളിലേക്കും 470 ഗ്രാമപഞ്ചായത്തുകളിലെ 9,015 വാർഡുകളിലേക്കും 47 മുനിസിപ്പാലിറ്റികളിലെ 1,829 വാർഡുകളിലേക്കും 3 കോർപ്പറേഷനുകളിലെ 188 വാർഡുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് റദ്ദാക്കിയ ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡിലെ 1 ബൂത്തിലെ വോട്ടെടുപ്പും ഇന്ന് നടക്കും. വടക്കൻ കേരളത്തിലെ 47 മുനിസിപ്പാലിറ്റികളിലും മികച്ച പോളിംഗാണ്. ശരാശരി പോളിംഗ് ശതമാനം 40 കടന്നു. രാഷ്ട്രീയ വിവാദങ്ങളാൽ ശ്രദ്ധേയമായ പാലക്കാട് ജില്ലയിൽ വോട്ടെടുപ്പിന്റെ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. ഫൈസൽ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ പോളിംഗ് ശതമാനം എങ്ങനെയുണ്ട്? വോട്ടർമാർ കൂടുതലായി എത്തുന്നുണ്ടോ പോളിംഗ് ബൂത്തിലേക്ക്?
ഇപ്പോ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 45% പോളിംഗ് ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് പട്ടാമ്പി നഗരസഭയിലാണ്, 49%. അതേസമയം വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പാലക്കാട് നഗരസഭയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 36% ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ പോളിംഗ് ആരംഭിച്ച് ആദ്യത്തെ 2 മണിക്കൂറുകളിൽ ബൂത്തുകളിൽ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് മന്ദഗതിയിലായ പോളിംഗ് വീണ്ടും ഉച്ചയോടുകൂടി സജീവമായിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ സുരക്ഷാ പ്രശ്നങ്ങളോ പോളിംഗ് പ്രശ്നങ്ങളോ പോളിംഗിൽ തടസ്സം നേരിട്ട പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലായിടത്തും അട്ടപ്പാടി അടക്കമുള്ള ആദിവാസി മേഖലകളടക്കം പോളിംഗ് സുഗമമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് വിവരങ്ങൾ.
നന്ദി ഫൈസൽ. പാലക്കാട് നിന്നുള്ള വിവരങ്ങളാണ് ഫൈസൽ അലിമുത്ത് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണഫലം മറ്റന്നാൾ ഉച്ചയോടെ ലഭ്യമാക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ ഒരേ സമയം സമാന്തരമായി വോട്ടെണ്ണുന്നതിനാണ് ക്രമീകരണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യം തപാൽ വോട്ടാണ് എണ്ണുന്നത്. ജില്ലാ പഞ്ചായത്തുകളിലെ തപാൽ വോട്ടുകൾ എണ്ണാൻ വരണാധികാരിയായ കളക്ടറുടെ ചേംബറിന് സമീപം പ്രത്യേക കേന്ദ്രം ക്രമീകരിക്കും. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് തലത്തിലും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതത് സ്ഥാപനത്തിലുമാണ് വോട്ടെണ്ണുക. കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ചുമതല അതാത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കുമാണ്. ഇതിനുള്ള വിശദമായ മാർഗരേഖ നൽകിയിട്ടുണ്ട്. ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ശീതകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടരും. കേന്ദ്രമന്ത്രി JP നദ്ദ ചർച്ചയ്ക്ക് മറുപടി നൽകും. വന്ദേമാതരം സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷം രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മണിപ്പൂരിലെത്തും. ഇംഫാലിലെത്തുന്ന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. മണിപ്പൂർ സർക്കാർ സംഘടിപ്പിക്കുന്ന പൌരസ്വീകരണത്തിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. വിവിധ വികസന പദ്ധതികൾക്കും സന്ദർശനത്തിനിടെ രാഷ്ട്രപതി തുടക്കം കുറിക്കും. രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 50 കോടിയിലധികം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ പൂരിപ്പിച്ച ഫോമുകൾ ഈ മാസം 18 വരെ സമർപ്പിക്കാം. ഫോമുകൾ എത്രയും വേഗം BLOമാർക്ക് തിരികെ നൽകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അഭ്യർത്ഥിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മൃതി എം പള്ളുരുത്തി.
ബൂത്ത് ലെവൽ ഓഫീസർമാർ 3-ഓ അതിലധികമോ തവണ സന്ദർശനം നടത്തിയിട്ടും ബന്ധപ്പെടാൻ സാധിക്കാത്തതും സ്ഥലത്തില്ല, സ്ഥലം മാറിപ്പോയി, മരണമടഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് എന്നിങ്ങനെയെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളതുമായുള്ള വ്യക്തികളുടെ ബൂത്ത് തല പട്ടിക കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും മുമ്പ് ബൂത്ത് തല ഏജന്റുമാർക്ക് കൈമാറും. ഇതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് തല ഏജന്റുമാരുടെ യോഗങ്ങൾ നടത്തും. അതിനിടെ കേരളത്തിൽ ബുധനാഴ്ച വൈകിട്ട് വരെ ഡിജിറ്റലൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,74,70,936 ആയിട്ടുണ്ട്. ഇത് ആകെ വിതരണം ചെയ്ത ഫോമുകളുടെ 98.64% വരും.
കേരളത്തിൽ ദേശീയപാതാ പ്രവൃത്തികൾക്കിടെ സുരക്ഷാ മതിലും റോഡും തകർന്ന സംഭവത്തിൽ കർശന നടപടിയുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച രണ്ട് സ്ഥാപനങ്ങളെ സസ്പെൻഡ് ചെയ്തു. രണ്ട് സ്ഥാപനങ്ങൾക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷയിലും നിർമ്മാണത്തിലും ഉന്നത നിലവാരം കാത്തുസൂക്ഷിക്കുമെന്ന് NHAI അറിയിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66 വിവിധ റീച്ചുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു. 378 സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധന നടത്തും. കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. VC മാരെ സുപ്രീംകോടതി നിയമിക്കും. മുദ്രവച്ച കവറിൽ പേരുകൾ നൽകാൻ ജസ്റ്റിസ് ദുലിയ കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ കത്തും ഗവർണറുടെ മറുപടിയും പരിശോധിച്ച ശേഷം സമിതി ബുധനാഴ്ചയ്ക്കകം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് സുപ്രീംകോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ഈ മാസം 19 വരെ നടക്കുന്ന മേളയിൽ 70-ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ആൻ മേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. മേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണം ഇന്ന് ആരംഭിച്ചു. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരിൽ നിന്നും ആദ്യ പാസ് ചലച്ചിത്ര താരം ലിജോ മോൾജോസ് ഏറ്റുവാങ്ങി. 2025 ഇടശ്ശേരി പുരസ്കാരം പ്രഖ്യാപിച്ചു. ഗിരീഷ് കള്ളത്തിലിന്റെ ഒച്ചയും കാഴ്ചയും, ഡോക്ടർ ചന്ദ്രദാസന്റെ റിയലി സോറി ഇതൊരു ഷേക്സ്പിയർ നാടകമല്ല എന്നീ കൃതികൾക്കാണ് അവാർഡ്. ഇടശ്ശേരി സ്മാരക സമിതിയും മഹാകവി ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും സംയുക്തമായി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. വായനശാല കേശവപിള്ള അവാർഡ് പ്രൊഫസർ അലിയാർക്ക്. മലയാള നാടകവേദിക്ക് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകളെ ആധാരമാക്കി തിരുവനന്തപുരം വഞ്ചിയൂർ ശ്രീചിത്ര തിരുനാൾ ഗ്രന്ഥശാലയാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവനിൽ നടക്കുന്ന വായനശാലയുടെ 111-ാമത് വാർഷികാഘോഷ ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം T20 മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിലെ മുല്ലൻപൂരിലുള്ള മഹാരാജ യാദവീന്ദ്ര സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7 മണിക്ക് മത്സരം ആരംഭിക്കും. 5 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത വൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ. ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവ് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 174 പോയിന്റ് ഉയർന്ന് 84,566-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 67 പോയിന്റ് നേട്ടത്തിൽ 25,825-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 80 രൂപ കുറഞ്ഞ് 95,480 രൂപയും ഗ്രാമിന് 11,935 രൂപയുമാണ് ഇന്നത്തെ വില. കൊച്ചി മുസ്ലിസ് ബിനാലെ 6-ാം പതിപ്പ് പ്രദർശനത്തിന് നാളെ തുടക്കമാകും. വൈകിട്ട് 6-ന് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന ചടങ്ങ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ശരാശരി പോളിംഗ് ശതമാനം 43 കടന്നു. എല്ലാ ജില്ലകളിലും ഉച്ചവരെ 40% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് മലപ്പുറത്ത്. കുറവ് കണ്ണൂരിൽ. വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി JP നദ്ദ മറുപടി നൽകും. സംസ്ഥാനത്ത് ദേശീയപാത തകർന്ന സംഭവത്തിൽ കർശന നടപടിയുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. വിവിധ റീച്ചുകളിൽ സുരക്ഷാ ഓഡിറ്റിനും 378 സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധനയ്ക്കും തീരുമാനം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീംകോടതി. നിയമനത്തിനുള്ള പേരുകൾ മുദ്രവച്ച കവറിൽ ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകാൻ ജസ്റ്റിസ് ദൂലിയ കമ്മിറ്റിക്ക് നിർദ്ദേശം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂ ചണ്ഡീഗഡിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.